Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
തത്വബോധത്തിൽ എല്ലാ ജിജ്ഞാസകളും ശമിച്ച് പിന്നെങ്ങനെയിരിക്കും? മണ്ണുപോലെയോ കല്ലുപോലെയോ ഇരിക്കുമെന്നാണ് ഒരുവന്റെ ധാരണ. ഇങ്ങനെയൊക്കെയാണ് തത്വബോധത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു അങ്ങനെ ഒരു സംശയം, ഗുരു എന്തുകൊണ്ട് സമയം എന്തായെന്ന് ചോദിച്ചാൽ ഗുരു അജ്ഞനാണെന്ന് നിശ്ചയിച്ചത്. ഗുരു അജ്ഞനാണ്, ഗുരുവിന് തത്വബോധമില്ല, ഗുരു പറയുന്നതനുസരിച്ച് തത്വബോധമില്ല എന്ന് നിശ്ചയിച്ചു. അപ്പൊ ഈ ജിജ്ഞാസകൾ തത്വബോധത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസ അതിന്റെ നിവൃത്തി, പാമരന്റെ ജിജ്ഞാസ അതിന്റെ നിവൃത്തി, രണ്ട് രണ്ട് കാര്യങ്ങൾ. പാമരൻ ഒരു തത്വജ്ഞനായ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവന്റെ ഈ ആ പാമരന്റെ നിലയ്ക്കനുസരിച്ചുള്ള ജിജ്ഞാസ എന്ന് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഉപദേശിച്ചെന്ന് വരാം. തൽക്കാലം അവനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ താത്കാലികമായ ജിജ്ഞാസയ്ക്കുള്ള നിവൃത്തിക്കുള്ള കാര്യങ്ങളും പറഞ്ഞുകൊടുക്കും. പക്ഷെ പരമാർത്ഥ തത്വബോധത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു അങ്ങനെ ഉപദേശിക്കുന്നത്. പരമാർത്ഥ തത്വബോധം ഇന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് താത്കാലികമായ ജിജ്ഞാസ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ ഉപദേശിക്കുന്നത്. ഇനി ഒരുവൻ യഥാർത്ഥത്തിലുള്ള തത്വജിജ്ഞാസയാണ് ഗുരു ആ തത്വജിജ്ഞാസയ്ക്കുള്ള ഉപായങ്ങൾ നിവർത്തിപ്പിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. തത്വ ജിജ്ഞാസ അവിടെ നിവർത്തിക്കുന്നു, തത്വബോധം ഉണ്ടാവും തത്വബോധം കൊണ്ട്. മറ്റു കാര്യങ്ങൾ ലൗകികമായ ജിജ്ഞാസ, അതിൽ ജ്ഞാനിയും തത്വജ്ഞനും അജ്ഞനും തമ്മിൽ യാതൊരു വ്യത്യാസവും. ലൗകികമായ ജിജ്ഞാസയുടെ കാര്യം ഒരുപോലെ തത്വജ്ഞനും ചോദിക്കുക സമയം എന്തായി, ഒരു ലൗകികമായ ജിജ്ഞാസയാണ്. അത് നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല ആത്മജ്ഞാനം. അതുകൊണ്ട് അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ, ജിജ്ഞാസകൾ ഒരു അജ്ഞനിൽ എന്നതുപോലെ തന്നെ തത്വജ്ഞാനിയിലും സംഭവിക്കാം. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, അജ്ഞനെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനമില്ല, മറ്റ് ജിജ്ഞാസകൾ മാത്രം. ഞാനീ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പ്രപഞ്ച വിഷയമായ ഇത്തരം ജിജ്ഞാസകൾ ഉണ്ടായിരുന്നാലും അത് തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ തത്വജ്ഞനെ സംബന്ധിച്ചും തത്വജ്ഞാനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കേവലം ഭാവനകൾ, കൽപ്പനകൾ ഇതൊക്കെയാണ്. അത് തത്വബോധത്തിലല്ല. ആരാണ് തത്വജ്ഞാനി, തത്വജ്ഞാനിയുടെ വ്യവഹാരമുണ്ട്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പാമരൻ അവന്റെ ഭാവനയിൽ പലതും കാണുകയാണ്, കൽപ്പനകളിൽ പലതും മനസ്സിലാക്കുകയാണ്. കാരണം അവന് തത്വബോധമില്ലല്ലോ. തത്വനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്താണ് ആത്മാവ്, എന്താണ് തത്വജ്ഞാനം, ഇതിൽ കൽപ്പനകളോ ഭാവനകളോ ഒന്നുമില്ല. ഇത് പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ അതെല്ലാം ഉണ്ടാകും, കൽപ്പനകളും ഭാവനകളും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഗുരുവിന് മുൻകൂട്ടി അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ ആയിരിക്കണം, തത്വജ്ഞാനി ഇങ്ങനെ ഇരിക്കണം. ഇത് പ്രജ്ഞസ്യ കാ ഭാഷ അതിനും ചോദിച്ചില്ല, എങ്ങനെ ആയിരിക്കുമെന്ന് ചോദിക്കാം, പക്ഷെ ഇങ്ങനെ ആയിരിക്കുമെന്ന് നേരത്തെ തീരുമാനിക്കാൻ പാടില്ല. ഒരു തീരുമാനത്തിന് ഒത്തത്തില്ല, അതിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. കണ്ണടച്ചിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കുന്നവരായിരിക്കും, ഗുഹയിലിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വ്യവഹാരത്തിലിരിക്കുന്നവരായിരിക്കും. ഇത്തരത്തിലൊന്നും സന്യാസിയായിരിക്കുന്നു, ഗൃഹസ്ഥനായിരിക്കുന്നു, സ്ത്രീയാണോ പുരുഷനാണോ, ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കൽപ്പനകളും മുൻവിധികളും തത്വജ്ഞാനിയെ സംബന്ധിച്ച് സാധ്യമല്ല. കാരണം തത്വജ്ഞാനി തത്വജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതെന്താണ് ആ തത്വജ്ഞാനം? അതാണ് ഇവിടെ ചെറിയൊരു വാക്കിൽ പറഞ്ഞു, കാരണേന അനന്യത്വത് കാര്യസ്യം. എന്തിൽ നിന്നാണോ ഇതുണ്ടായത്, ഇത് അത് തന്നെയാണ്. അതാണ് തത്വബോധം. മന്യസേ അന്യസ്ഞാതെ അന്യത്ര ന്യായത്തെ അന്യെന്ന ന്യായത്തെ എഴുതി. പക്ഷെ വീണ്ടും അത് സംശയം വീണ്ടും ഉണ്ടാവും, സാധാരണ ഉണ്ടാവുന്ന സംശയമാണ്. ശരി, ആത്മാവിനെ അറിഞ്ഞു, എന്റെ സ്വരൂപം ആത്മാവാണെന്ന് അറിഞ്ഞു, ഇവരും ഉപദേശിച്ച് ഞാനും അറിഞ്ഞു. പക്ഷെ ഇതറിഞ്ഞതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും അറിയാൻ കഴിയുന്നില്ലല്ലോ. താൻ എന്നാ അറിഞ്ഞ് സർവജ്ഞനാവാനാണ് ശ്രമിക്കുന്നത്, അത് സാധിക്കുന്നില്ലല്ലോ. ഗുരുവിൽ നിന്നോ ശാസ്ത്രത്തിൽ നിന്നോ ഒക്കെ മനസ്സിലാക്കി എന്റെ സ്വരൂപം ആത്മാവാണ്. നിത്യമാണോ, നിർഗുണമാണ്, നിരാകാരമാണ്, ശുദ്ധ ബുദ്ധം, സ്വഭാവം എന്നെല്ലാം വിശദീകരിച്ചു. പക്ഷെ തന്റെ ജിജ്ഞാസ നിവർത്തിക്കുന്നില്ലല്ലോ, തനിയും കൊണ്ട് ബോധ്യപ്പെടുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അവിടെ ഒന്നിനെ അറിഞ്ഞിട്ട് മറ്റുള്ളതിനെയൊക്കെ അറിയാൻ ശ്രമിക്കുന്നത്? ഒന്നിനെ അറിഞ്ഞ് മറ്റു പലതിനെ അറിയാൻ ശ്രമിക്കുന്നു. നമ്മൾ അതിനെ അറിയാനല്ല നമ്മുടെ ജിജ്ഞാസ, ഗുരുവിന്റെ ജിജ്ഞാസ. അത് പലതും അറിയുന്നു, ഈ നാനാത്വത്തെ അറിയുന്നു, അതിനാണ് ശരിക്കുള്ള ജിജ്ഞാസ. അതെങ്ങനെ തത്വബോധം കൊണ്ട് നിവർത്തിക്കും? ആത്മാവിനെ അറിയാൻ ജിജ്ഞാസയുണ്ടെങ്കിൽ ആത്മാവിനെ അറിയും, പ്രപഞ്ചത്തെ അറിയാനുള്ള ജിജ്ഞാസയുണ്ടെങ്കിൽ പ്രപഞ്ചത്തെ അറിയും. ഒന്നിനെ അറിയുമ്പോൾ എല്ലാം അറിയും എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? എന്മന്യസി അന്യസ്മിൻ വിഞ്ഞാതെ അന്യന്ന ന്യായത്തെ. ആത്മാവിനെ അറിഞ്ഞാൽ അതിനെ മാത്രമേ അറിയാൻ പറ്റൂ, പ്രപഞ്ചത്തെ അറിയാൻ കഴിയത്തില്ല. പ്രപഞ്ചത്തെ അറിഞ്ഞാൽ അത് മാത്രമേ അറിയാൻ പറ്റൂ, ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ചിന്താഗതികളുണ്ടാവും, വാദങ്ങളുണ്ടാവും. സത്യമേവ ചെയ്യാത്ത നിങ്ങൾ നിൽക്കുന്ന തലം വേറെ, ഋഷി ഉപദേശിക്കുന്ന തലം വേറെ. ഋഷി പറയുന്നത് എന്താണ്? തത്വജ്ഞാനത്തെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? പ്രപഞ്ചജ്ഞാനത്തെ കുറിച്ചാണ്. ഇത് രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. അന്യ കർണ കാര്യസ്യവും അന്യത് കാരണാത്കാര്യം. നിങ്ങൾ പറയുന്നത് ആത്മാവിനെയും പ്രപഞ്ചത്തെയും വേറെ വേറെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ആത്മജ്ഞാനം കൊണ്ട് തന്റെ ജിജ്ഞാസകൾ നിവർത്തിക്കുന്നില്ല, ഒരാൾ കൃതകൃത്യനാകുന്നില്ല. ഒന്നിനെ അറിഞ്ഞാൽ എങ്ങനെ മറ്റൊന്നിനെ അറിയുമെന്ന് ചോദിക്കും. ഒന്നിനെ അറിഞ്ഞാൽ മറ്റൊന്നിനെ അറിയാൻ കഴിയുന്നില്ലല്ലോ. പശുവിനെ അറിയുന്നവൻ കാളയെ അറിയുന്നില്ല, കാളയെ അറിയുന്നവൻ കുതിരയെ അറിയുന്നില്ല. ലോകത്ത് അങ്ങനെയാണ്. പിന്നെ ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയാമെന്ന് എങ്ങനെ കഴിയും? ഒന്നിനെ അറിഞ്ഞാൽ അതറിയും, മറ്റൊന്നറിയത്തില്ല. പക്ഷെ ഇവിടെ തത്വത്തെ മനസ്സിലാക്കുക എന്താണ്? അന്യത് കാരണാത്കാരി എന്നാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പശു വേറെ, കുതിര വേറെ, അത് രണ്ടും തമ്മിൽ കാര്യകാരണ ബന്ധമില്ല. അതുകൊണ്ട് ഒന്നിനെ അറിയുമ്പോൾ നമുക്ക് മറ്റൊന്നിനെ അറിയാൻ പറ്റുന്നില്ല. പ്രപഞ്ച സർവവും അങ്ങനെ അറിയുന്നു, ഒന്നിനെ അറിയുമ്പോൾ വേറെ ഒന്നിനെ അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രപഞ്ചം ഒന്ന്, പലതില്ല. പ്രപഞ്ച കാരണവും ഒന്ന്, പലതല്ല. ആ ഒന്നായ പ്രപഞ്ച കാരണത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ചം ആകവേ അത് തന്നെ. അന്യ കാരണാത്കാര്യം അങ്ങനെ ഇവിടെ സംഭവിക്കുന്നില്ല. അന്യ കാരണാത്കാര്യം അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ച കാരണമായിരിക്കുന്ന ആ തത്വം അത് തന്നെയാണിത് പ്രപഞ്ചം. അങ്ങനെയാണെങ്കിൽ കഥം ദർഹിതം ലോകെ ഇതം കാരണം അയമസ്യ വികാരയിതി. പക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ബോധ്യപ്പെടാൻ കഴിയുന്നില്ല. കാരണം കാര്യം കാരണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം അങ്ങനെയാണല്ലോ. നമ്മൾ പറയുന്നു, ഇതാ ഇത് മണ്ണ്, ഇത് പാത്രങ്ങളാണ്, ഇത് പ്രത്യക്ഷമായ അനുഭവമാണ്, വളരെ പ്രകടമായ ഭേദം അനുഭവിക്കുന്നു. എന്താണ് ഇത്? മണ്ണ്, ഇത് പാത്രം. മണ്ണ് കയ്യിലെടുത്ത് വിചാരിക്കുന്ന പറയും ഇത് പാത്രമാണ്, പറയാറില്ലല്ലോ. ഇത് വളരെ വ്യക്തമായി ഈ ഭേദം അറിഞ്ഞുകൊണ്ടിരിക്കെ ഇതം കാരണം അയമസി വികാരം, ഇത് കാരണമാണ്, ഇത് ഇതിന്റെ കാര്യമാണ് എന്ന് വേർതിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കെ ഇതേ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുന്നു, ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത്? അത് തന്നെയാണ് ഈ പ്രപഞ്ചം എന്നങ്ങനെ പറയാൻ പറ്റും. നമ്മൾ ചിന്തിക്കും എന്തിനാ ഈ മണ്ണിന്റെയും പാത്രത്തിന്റെയും ഉദാഹരണം ഇങ്ങനെ എടുക്കുന്നത്? പ്രപഞ്ചവും ആത്മാവും മണ്ണും പാത്രവും പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പ്രപഞ്ചവും ആത്മാവും ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന കാര്യം. എന്തുകൊണ്ട്? പ്രപഞ്ചം അത്രയും വികുലമാണ്, ആത്മാവ് അത്രയും സൂക്ഷ്മം. അതുകൊണ്ട് നമുക്കതിനെ നമ്മളെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് അതിനെ സംബന്ധിച്ചൊരു നിർണയത്തിലെത്താൻ ഒക്കത്തില്ല. പക്ഷെ മണ്ണും പാത്രവും അങ്ങനെ, മണ്ണും പാത്രവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് തമ്മിലുള്ള കാര്യകാരണ ബന്ധം, അത് മാത്രം. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്താണ്? മണ്ണിൽ നിന്നാണ് പാത്രം ഉണ്ടായത്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ കാര്യകാരണ ബന്ധം ഉറച്ചതാണെങ്കിൽ പ്രപഞ്ചത്തിൽ സർവത്ര അനുസ്യൂതമായി ഈ കാര്യകാരണ ശൃംഖല ഒരിടത്തും അവസാനിക്കാതെ കാണുന്നു. താൻ എങ്ങനെ ഉണ്ടായി? ശൂന്യതയിൽ നിന്നെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും പിതാവുണ്ട്, മാതാവ്, അത് അതിന്റെ പിന്നിലേക്ക് പോകുന്നു. ഇങ്ങനെ പലതും കൂടിച്ചേർന്ന ഒരു കാര്യം ഉണ്ടാകുന്നു. ഇവിടെ ഒരു കാര്യം, ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം നിശ്ചയിക്കുക, എന്താണോ ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു അംശത്തെ ഒരു കാര്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു കാരണവും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിനും ഒരു കാര്യവും കാരണവും കാണുന്നുണ്ടെങ്കിൽ, അതൊരു നിയമമായി കാണുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിനും അനന്തമായ പ്രപഞ്ചത്തിനും ഒരു കാരണം ഉണ്ടാകണം. അപ്പൊ ആ കാരണത്തിൽ നിന്ന് ഇതുണ്ടാകാൻ വഴിയുള്ളൂ. ഇല്ലാതിരുന്നുവെങ്കിൽ മണ്ണില്ലാതെ മൺപാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ച കാരണം ഒന്നിനെ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരിക. അങ്ങനെ ഒന്ന് അംഗീകരിച്ചാൽ അത് ഏതുപോലെ ഇരിക്കും? ആ കാരണവും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ബന്ധം തന്നെ, ഈ പ്രപഞ്ചത്തിൽ കാരണവും കാര്യവും തമ്മിലുള്ള ബന്ധം തന്നെ, മണ്ണും പാത്രവും തമ്മിലുള്ള ബന്ധം തന്നെ. എന്താ ബന്ധം എന്ന് പറയുന്ന അനന്യത്വം, വേർപിരിക്കാൻ വയ്യ. വേർപിരിക്കാൻ സാധ്യമേ അല്ല. എത്ര സമർത്ഥനായ കുലാലൻ വിചാരിച്ചാലും തന്റെ സാമർഥ്യം കൊണ്ട് മണ്ണിൽ നിന്ന് അയാൾക്ക് പാത്രത്തെ ഉണ്ടാക്കിയെടുക്കാം. അത് കുലാലന്റെ സാമർഥ്യമാണ്. കുലാലൻ എന്ന് പറഞ്ഞാൽ കുടം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും ആ മണ്ണിൽ നിന്ന് ആ പാത്രത്തെ വേർപിരിക്കാൻ സാധ്യമാണ്. അതാണ് അനന്യത്വം. ഉണ്ടാകുന്നു, വേർപിരിയുന്നില്ല. ഞാൻ മണ്ണിൽ നിന്നും പാത്രത്തെ വേറെയാക്കി എന്ന് പറയാൻ കഴിയുന്നില്ല. വേണമെങ്കിൽ ആ പാത്രത്തെ നശിപ്പിക്കാം, പക്ഷെ മണ്ണിൽ നിന്ന് അതിനെ വേറെയാക്കാൻ കഴിയില്ല. ഇതാണ് അനന്യത്വം. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകത്തില്ല. ഈ അനന്യത്വം അത് ബോധിപ്പിക്കാനാണ് ഈ ഉദാഹരണം മണ്ണും കുളവും പറയുന്നത്. ആ അനന്യത്വം ഈ പ്രപഞ്ച കാരണവും പ്രപഞ്ചവുമായിട്ടുണ്ട്. അനന്യമാണ്, വേർതിരിക്കാൻ കഴിയില്ല. ഇത് കാരണമാണ്, ഇത് കാര്യമാണ് എന്ന് ഇവിടെ അറിയുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചത്. കഥം തർഹി ഇതം ലോകെ ഇതം കാരണം അസ്തി വികാരി. അതുപോലെ ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന ആത്മതത്വം, അതിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ വേർതിരിക്കാൻ വയ്യ. അവിടെ വരുന്ന ചോദ്യം അത് ശരിയാണ്, നമ്മൾ പറയുന്ന തത്വം ശരിയാണ്, പക്ഷെ ഞാൻ ഈ പ്രപഞ്ചത്തെ അറിയുന്നുണ്ടല്ലോ, നാമരൂപമായി ഈ പ്രപഞ്ചത്തെ ഞാൻ അറിയുന്നുണ്ട്, മണ്ണും മൺപാത്രവും പോലെ നമ്മൾ അറിയുന്നുണ്ട്, ഇത് മണ്ണ് ഇത് പാത്രം എന്നറിയുന്നതല്ല, അതാ ഇത് പ്രപഞ്ചത്തിന്റെ കാരണമാണ്, അതാ ഇത് പ്രപഞ്ചമാണെന്നറിയുന്നില്ലല്ലോ. അങ്ങനെ അറിയാൻ കഴിയാത്തിടത്തോളം കാലം തത്വത്തെ എങ്ങനെ ബോധിക്കും? അതിനാണ് സമാനം പറയുന്നത് വാചാരംഭണം വാകാലംബനം. നിങ്ങൾ ഈ പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറയുന്നതിനെ ഒരു വസ്തുവായി ധരിച്ചിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. മണ്ണിനെയും പാത്രത്തിനെയും കണ്ടിട്ട് പാത്രവും ഒരു വസ്തുവായി കരുതിയിട്ടാണ് ചിന്തിക്കുന്നത്. ഈ പാത്രം മണ്ണിൽ നിന്ന് വേറെയാണോ അല്ലയോ? പ്രപഞ്ചത്തെ ഒരു വസ്തുവായി കണ്ടുകഴിഞ്ഞാൽ, സത്യമായി യഥാർത്ഥമായി കണ്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന ചോദ്യം വരും. പക്ഷെ പ്രപഞ്ചത്തെ അതിന്റെ തത്വത്തിൽ കണ്ടുകഴിഞ്ഞാൽ, തത്വത്തിൽ മനസ്സിലാക്കിയാൽ തന്നെ ഈ ചോദ്യം വരുന്നില്ല. എന്താണ് പ്രപഞ്ചത്തിന്റെ തത്വം? വാചാരംഭണം വാകാലംബനം. കേവലം വാക്കിന് വിഷയം, അതിനപ്പുറം അതിനൊരു വസ്തുസ്ഥിതിയില്ല, വസ്തുസത്തയില്ല. വസ്തുസത്തയുണ്ട്, അത് ആ കാരണത്തിന്റെ സത്തയാണ്. നമ്മൾ പറയുന്നു പാത്രമുണ്ട്, മണ്ണിന്റെ സത്തയാണ്. അതിന് മണ്ണിൽ നിന്ന് വേറിട്ടൊരു സത്തയില്ല പാത്രം. അതുപോലെ ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ച കാരണത്തിൽ നിന്നും വേറിട്ടൊരു സത്തയില്ല. പിന്നെ അനുഭവപ്പെടുന്നു അത് കേവലം വാദാലംബനം. പാത്രത്തെ കണ്ടിട്ട് പാത്രം എന്ന് പറയുന്ന അതുപോലെയുള്ള അവിടെ വിശേഷം ഒന്ന് കണ്ടുപിടിക്കുക. മണ്ണിൽ നിന്നും വേറിട്ടൊന്നും ആ പാത്രത്തിൽ കണ്ടെത്തൂ എന്നാ സംബന്ധിക്കും. മണ്ണല്ലാത്ത ഒന്ന് ആ മൺപാത്രത്തിൽ കണ്ടെത്തിയാൽ അംഗീകരിക്കാം, പക്ഷെ അത് കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ എന്തോ തോന്നുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടായതായിട്ട്, വാകാലംബനം. മണ്ണിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കേവലം വാക്കും ശബ്ദം മാത്രം. നമ്മൾ പറയുന്നു പാത്രം ഒരു കലം, അതിന് കഴുത്തുണ്ട്, അതിന് വയറുണ്ട്, ഉരുണ്ട ഭാഗമുണ്ട്, നീണ്ട ഭാഗമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ശരി, ഇങ്ങനെ പറയുന്നുണ്ട്, വ്യവഹാരം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ പാത്രത്തിന്റെ വയറ് കഴുത്ത് എന്നെല്ലാം പറയുന്നത് എന്തിനെയാണ്? മണ്ണിനെ തന്നെ. അവിടേക്ക് മണ്ണല്ലാതെ രണ്ടാമതൊരു സാധനത്തെ എടുക്കാൻ പറ്റുമോ? ഇവരെയും എടുക്കാൻ പറ്റില്ലെന്നാണ് അതിന്റെ ആകൃതി വയറെന്ന് പറയുന്നത്. അതിന്റെ ആകൃതിയാണ് കഴുത്തുന്നത്. ശരി, എന്നാൽ ആകൃതിയും മണ്ണിൽ നിന്ന് വേർതിരിക്കുക. ഇത് മണ്ണ്, ഇതിന്റെ ആകൃതി, വേർതിരിക്കാൻ പറ്റില്ല. മണ്ണിനെയാണ് നിങ്ങൾ ആകൃതി എന്ന് പറയുന്നത്. അപ്പോ പിന്നെ എന്താ ആകൃതി? വെറും ശബ്ദം. വായിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം, അവിടെ വസ്തുവിൽ അവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വാഗേന്ദ്രിയ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു, അതാണ് ആകൃതി പാത്രം. ആ ശബ്ദത്തിന് ആശ്രയമായിട്ട് അവിടെ എന്താ ഉള്ളത്? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വസ്തുവിൽ കേവലം മണ്ണ് മാത്രം. രണ്ടാമത് ഒരു ആകൃതി ഒന്നിനെ എടുക്കാൻ പറ്റില്ല. അവിടെ ആകൃതി എന്ന് പറഞ്ഞാലും നിറവെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതെല്ലാം മണ്ണ് മാത്രം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും അതുപോലെ വാകാലംബനമാണ്. ശബ്ദജ്യോതി, അതിന്റെ പ്രകാശം മാത്രം. അതിലപ്പുറം അവിടെ ഇതിന്റെ കാരണമായിരിക്കുന്ന ആത്മവസ്തു അല്ലാതെ രണ്ടാമതൊന്നില്ല. ഈ നാമരൂപങ്ങളൊക്കെ അനുഭവപ്പെടുന്നതോ ഇതെല്ലാം വാകാലംബനം. അതേ ഉള്ളൂ. വാക്കോ വാക്കോ അത് തന്നെ, അതും ഒരു കാര്യമാണ്. വാക്കോ അത് തന്നെയാണ്, അതിൽ നിന്ന് വേറിട്ടൊരു വാക്കില്ല. അതുകൊണ്ട് തന്നെ ആ വാക്കിന് വിഷയമായിട്ട് വന്നു. അതാണ് വാചാരംഭണം എന്ന് ബോധിക്കുമ്പോ അവന്റെ ജിജ്ഞാസ ശ്രമിക്കുന്നു. അത് തത്വ ജിജ്ഞാസയാണെങ്കിൽ അത് ശ്രമിക്കുന്നു, തത്വ ജിജ്ഞാസ ഇല്ലെങ്കിൽ ഇത് ബോധിക്കത്തില്ല, ശ്രമിക്കത്തില്ല. വാഗാലംബനമിക്കുന്നത് ഇത് വാക്കിനാലംബനമാണ്. ഇപ്പൊ പ്രപഞ്ച വ്യവഹാരത്തിൽ മുഖ്യമായ സ്ഥാനമാണ് വാക്കിന്, ആ വാക് വ്യവഹാരമാണ് ഈ പ്രപഞ്ചം. അദ്വൈതത്തിന് മാത്രമല്ല, ശബ്ദശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഭർത്തൃഗിരിയും പറയുന്നു പ്രപഞ്ചം കേവലം വാക് വ്യവഹാരം, വാക് വ്യവഹാരമില്ലെ പ്രപഞ്ചമില്ല. വാക് വ്യവഹാരം എന്ന് പറയുന്ന പോലെ തന്നെ ചക്ഷേന്ദ്രിയും കൊണ്ടുള്ള അതെല്ലാം ചേർത്താ പറയും. വാക്കെന്ന് പറയുമ്പോൾ കേവലം വാക്ക് മാത്രമല്ല, കാണുന്നു അതൊരു വ്യവഹാരമാണ്, കേൾക്കുന്നു അതൊരു വ്യവഹാരമാണ്. അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം, ഈ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഈ അനുഭവം, ഈ അനുഭവം ആ പരമകാരണത്തിൽ നിന്ന് വേറെയല്ല. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഉണ്ടാകുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഈ പ്രവർത്തനങ്ങളെല്ലാം ആ ബോധത്തിൽ അറിവിൽ നിൽക്കുന്നു. അവിടെയും ഇതേ തത്വം തന്നെ, ഇതേ ന്യായം തന്നെ, അറിവില്ല പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു അറിവെന്ന് പറയാൻ കഴിയും. അറിവിലാണ് ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയങ്ങൾ അറിവിൽ പ്രകാശിക്കുകയും അസ്തമിക്കുകയും ചെയ്യുകയാണ്. വിഷയങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അറിവിൽ സംഭവിക്കുന്ന ഒന്ന് അറിവിൽ നിന്ന് വേറെ ആകത്തന്നെ, അറിവ് തന്നെ വാഗാലംബനം, അതാ ബോധം തന്നെയാണ്, അതാണ് പ്രപഞ്ച കാരണമായിരിക്കുന്ന സച്ചിദാനന്ദം. അനുബോധമെന്നോ സത്തെന്നോ ആനന്ദമെന്നോ എന്ത് വേണമെന്നും പറയാം. അപ്പൊ അതിലെ ആലംബനമാണ് ഈ പ്രപഞ്ചം, സച്ചിദാനന്ദത്തിലെ വാഗാലംബനമാണ്. അതല്ലാതെ പ്രപഞ്ചത്തിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത് തത്വബോധമില്ലാത്തതുകൊണ്ട്, വിവേകമില്ലാത്തതുകൊണ്ട്. വാചാരംഭണം വാഗാലംബനം കിട്ടിയത് ആ ബോധത്തിലാണ്. പ്രപഞ്ചം മിഥ്യ എന്നുള്ളത് അതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നു. പ്രപഞ്ചമിഥ്യ എന്ന് പറയുന്നതിന് ഒരിക്കലും വാച്യാർത്ഥമേ യോജിക്കത്തില്ല, മിഥ്യയുടെ വാച്യാർത്ഥം ഒരിക്കലും അതിന് യോജിക്കത്തില്ല. പക്ഷെ നമ്മൾ വാച്യാർത്ഥത്തെ ഗ്രഹിച്ചിട്ട് മറ്റെന്തോ നമ്മുടെ മനസ്സിൽ ധരിക്കും, വാസ്തവത്തെ ബോധിക്കാതെ. പ്രപഞ്ച മിഥ്യ എന്ന് പറയുന്നതിന് താല്പര്യം ഇതാണ്, വാഗാലംബനം, പ്രപഞ്ചം വാഗാലംബനമാണ്, ശബ്ദാലംബനമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞാൽ എന്താണോ, ഈ ശബ്ദത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നത്, രൂപത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നത്, അതാണ് എന്റെ താല്പര്യം. മിഥ്യാശബ്ദം കൊണ്ട് ഈ പ്രപഞ്ച പ്രതീതി അല്ലെങ്കിൽ പ്രപഞ്ച പ്രകാശത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു, നമ്മൾ ധരിക്കുന്ന അങ്ങനെ. ശങ്കരാചാര്യർ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞു, എന്തോ അബദ്ധം പറഞ്ഞതാണ്, അതിനെ തിരുത്തിയാളാണ് ഞങ്ങളുടെ ഗുരു. ഞങ്ങളുടെ ഗുരു പറഞ്ഞു പ്രപഞ്ച സത്യമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരിൽ ആശയക്കുഴപ്പത്തിലാവുകയാണ്. പ്രപഞ്ചം മിഥ്യയെന്നോ ആരംഭണമെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യം ഒന്നും തന്നെ, വാഗാലംബനം. അതുകൊണ്ടിവിടെ കാര്യകാരണത്തെ സംബന്ധിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. മൃദ് ദൃഷ്ടാന്തത്തിലൂടെ എന്താണോ ബോധിപ്പിക്കുന്നത് അത് ആ പരമാത്മ തത്വം തന്നെ. ദൃഷ്ടാന്തത്തിൽ അതിനെ ബോധിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ പരമാർത്ഥം എന്നും ബോധിക്കുന്നു. പരമാത്മാവിലും ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോധത്തിലാണ് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നതിന്റെ കൂടുതൽ വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. അത് ആണ് വിശദീകരിക്കുന്ന കോസവും വികാരവും. എന്താണ് ഈ വികാരങ്ങളെല്ലാം, എന്താണ് ഈ പ്രപഞ്ചം എന്നൊരു കാരണമായ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നു. ഇതിനെ പ്രപഞ്ചം എന്ന് പറയുന്നു. ആത്മാവാണ് തത്വം എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ അനുഭവം ചോദ്യം അതാണ്. വലിയ വലിയ തത്വങ്ങൾ പറയും, പക്ഷെ അനുഭവം വേറെ. അതെന്താണ് കോസോ വികാരോ നാമധേയം നാമൈവ നാമധേയം. ദൈവന ശബ്ദം, ശബ്ദം പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് പ്രപഞ്ചം. ശബ്ദത്തെ ഒരു ഉദാഹരണമായിട്ട് എടുത്താണ് രൂപത്തെയൊക്കെ അതുപോലെ എടുക്കണം. കാരണം ശബ്ദം പ്രകാശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഒരാൾ ചെവി കേൾക്കാത്തതാണ് പ്രപഞ്ചത്തിന്റെ, ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയാത്തതാണ് ബധിരനും മൂകനും എന്ന് പ്രപഞ്ചത്തിന്റെ. അവിടെ മറ്റൊന്നായിരിക്കും ഉപാധി, ശബ്ദം അല്ലെങ്കിൽ രൂപം അല്ലെങ്കിൽ രസം അല്ലെങ്കിൽ ഗന്ധം. ഇതെല്ലാം എന്താണോ നാമൈവ നാമധേയം സ്വർധേയപ്രത്യം, എല്ലാം നാമം. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിലൂടെ എല്ലാം ഇത് പ്രകാശിപ്പിക്കുമ്പോഴും അവിടെ ശബ്ദം തന്നെ. ശബ്ദത്തെയും രൂപത്തെയും രസത്തെയും ഗന്ധത്തെയും എല്ലാം പ്രകാശിപ്പിക്കുന്ന ശബ്ദം. അതല്ല, ഇത് ചട്ടിയാണ്, ഇത് കലമാണ് എന്നെല്ലാം പ്രകാശിപ്പിക്കുന്നതാണ് ആ ശബ്ദങ്ങളാണ്. രൂപമാണ്, ആകൃതിയാണ്, ഇതെല്ലാം ആ വസ്തുവിൽ നിന്ന് വേറെയല്ല, ഒരു വസ്തു തന്നെയാണ്. മണ്ണിൽ നിന്ന് കലം എന്നുള്ള ഒരു ശബ്ദത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ, കലം മണ്ണിൽ നിന്ന് വേറെ ആവുന്നില്ല. ആ ശബ്ദത്തിന് തന്നെ വേറെ കഴിയില്ല, അത് അത് തന്നെ. അതുപോലെ പ്രപഞ്ചം എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചത്തെ വേറാക്കാൻ കഴിയത്തില്ല, അതത് തന്നെ. വികാരോ നാമധേയം നാമൈവ നാമധേയം സ്വർഗധേയപ്രത്യ വാഗാലംബന മാത്രം നാമൈവ കേവലം ന വികാരോ നാമ വസ്തു. ശബ്ദമല്ലാതെ വികാരം കാര്യം, വികാരം എന്ന് വെച്ചാൽ കാര്യം, അങ്ങനെ ഒരു വസ്തുവായിട്ടില്ല. അങ്ങനെ ഒരു വസ്തുവിന് തത്വമില്ല. പരമാർത്ഥതോ മൃത്തിക ഇത്യേവത്വം മൃത്തികൈവ സത്യം വസ്തു. പരമാർത്ഥത്തിൽ മൃത്തിക അമൃത്, ആത്മാവാണ് പരമാർത്ഥം, പരമാത്മാവാണ് പരമാർത്ഥം. ഇത് ഈ വ്യവഹാരമെല്ലാം ശബ്ദസ്പർശ രൂപ രസ രൂപത്തിലുള്ള ഈ വ്യവഹാരങ്ങളെല്ലാം കേവലം ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു. ചിന്തിക്കുന്നവന് വിവേകിക്കുകയും ഇവിടെ സർവജ്ഞനാകുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്ത്രം ഉപദേശിച്ചില്ല. വളരെ വ്യക്തമായ ലളിതമായ ഒരു ദൃഷ്ടാന്തത്തെ എടുത്തു കാണിച്ച് തത്വത്തെ വിശദീകരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് തത്വബോധത്തിന്റെ വഴി, വേറെ അഭ്യാസങ്ങളൊന്നും. ശരി, ലളിതമാണ് ദൃഷ്ടാന്തം, പക്ഷേ എന്നിട്ടും ബോധിക്കുന്നില്ലെങ്കിൽ വേറെ ഉദാഹരണം പറയും, മറ്റൊരു ഉദാഹരണം പറയും. പറയുന്ന കാര്യം ഇപ്പോഴും ലളിതമാണ്, അനായാസമായി ഗ്രഹിക്കാമെന്നുള്ളതാണ്. അനായാസത്തിൽ ഒരാൾ ക്ലിഷ്ടതകളെ കൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ പരിഹരിക്കുന്നതിന് മറ്റൊരു ഉപായം സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് നവവാരം എന്ന് ഉപദേശിക്കേണ്ടി വന്നു, തത്വമസി എന്ന് ഉപദേശിക്കേണ്ടി വന്നു. ഇവിടെ പറയുന്നുണ്ടല്ലോ പരമാർത്ഥത്തിൽ അമൃത്താണ്, പരമാർത്ഥത്തിൽ ആ കാരണമാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞിട്ട് ആണ് അവസാനം പറയുന്നത് തത്. ഇവിടെ ഏതെന്നാണോ ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ട് പറയുന്നത്, എങ്ങനെയാണ് മൃത്ത് കാരണമായിരിക്കുന്നത്, അതുപോലെ തത് തോമസി അതാണ് നീ എന്ന് അതിനെ താനായി ബോധിപ്പിക്കുകയാണ് ഇനി വരുന്ന ഭാഗങ്ങൾ. അപ്പോ ആ തത്വമസിയിലെ തത്തിന്റെ വ്യാഖ്യാനമാണ് ഈ പറയുന്നതല്ല. ഈ തരത്തിലൂടെ അതിനെ വിശദമാണ്.